2024 March 27 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കനലുകളുടെ കുത്തൊഴുക്ക്. മഞ്ജു വെള്ളയാണി എഴുതുന്നു, എല്ലാ നദികളുടെ ഉത്ഭവം ഒരുപോലെയാണ്. അഴിമുഖത്ത് എത്തുമ്പോഴത്തെ ലയനവും അതുപോലെ ഇടയ്ക്കുള്ള പ്രവാഹത്തിൽ പല മുഖങ്ങൾ തെളിയും, പല ഭാവങ്ങൾ പ്രതിഫലിക്കും. ഗിരിനിരകളിലെ സ്വാഭാവികമാകില്ല. വെള്ളച്ചാട്ടം എത്തുമ്പോൾ കാട്ടിലും മേട്ടിലും മണൽപ്പരപ്പിലും വ്യത്യസ്തമായ ഭാവങ്ങൾ. പത്രപ്രവർത്തനത്തിൽ സാഹസികത പ്രതിധ്വനിക്കുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു BC ജോജോ. കനലുകളുടെ കുത്തൊഴുക്ക് പോലെ അതിശയവും അമ്പരപ്പും സൃഷ്ടിക്കുന്ന ചടുലമായ പ്രവർത്തന ശൈലിയായിരുന്നു ജോജോയുടേത്. താഴ്വാരത്തിൽ എത്തുമ്പോൾ സൗമ്യതയുടെയും വാത്സല്യത്തിന്റെയും കുളിർമയായി അത് മാറി. ആരോഹണവും അവരോഹണവും നദികളിലും മനുഷ്യജീവിതത്തിലും ഒരുപോലെയാണ്. രണ്ടവസ്ഥയിലും നദിയുടെ ഭാവത്തിലും ഗതിയിലും വ്യത്യാസമുണ്ടെങ്കിലും നിശ്ചലത എന്നൊരു അവസ്ഥ അതിനില്ല. സദാ ഒഴുകിക്കൊണ്ടിരിക്കും. തടശ്ശിലയും മൃദുശിലയും അത് ഗണിക്കാറില്ല. ജോജോയുടെ ജീവിതം കർമ്മനിരതമായിരുന്നു. തിരക്കുകളും സൗഹൃദ ബഹുലതയും ഒന്നും വ്യത്യസ്തനായ ഈ പത്രപ്രവർത്തനെ ബാധിച്ചില്ല. അതിന് നടുവിൽ നിൽക്കുമ്പോഴും ഒറ്റയാൻ മനസ്സായിരുന്നു. നടപ്പിലും സംഭാഷണത്തിലും ജോലിയിലും അമിത വേഗത. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. ഇടിയും മിന്നലും അതോടെ തീരും. അടുത്ത നിമിഷം സമതലത്തിൽ എത്തുന്ന നദിയാകും. പിന്നെ കൊച്ചുകൊച്ചു തമാശകൾ, അവയ്ക്കുമേൽ ചിന്നിച്ചിതറുന്ന പൊട്ടിച്ചിരി. ഡൽഹിയിൽ കേരളകൗമുദി ബ്യൂറോയിൽ നരേന്ദ്രൻ സാറിന്റെ സഹപ്രവർത്തകനായി ജോജോ പ്രവർത്തിക്കുന്ന സമയത്ത് ടെലിപ്രിന്റർ വഴിയാണ് വാർത്തകൾ വരുന്നത്. അപ്പോഴേ BC ജോജോ എന്ന പേര് ശ്രദ്ധിച്ചു. പിന്നെ കേരളകൗമുദി ഓൺലൈനിലും തിരുവനന്തപുരം ബ്യൂറോയിലും ജോജോ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ അടുത്തറിയാനായി. പത്രപ്രവർത്തകനായി ജനിച്ച ആളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റേത് ഉന്നത മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇത്രത്തോളം സംതൃപ്തിയും നിർവൃതിയും അനുഭവപ്പെടുമായിരുന്നോ എന്നൊരു സംശയം. കേരള രാഷ്ട്രീയം പല ഉന്നത നേതാക്കളും കാൽത്തെന്നി വീണുപോയ ആമോയിലെ സ്റ്റോറി ജോജോയുടെ പത്രപ്രവർത്തന ഉപാസനയുടെ പരിസ്ഥിതിയായിരുന്നു. ആ സ്റ്റോറിയുടെ തുടക്കം മുതൽ ജോജോ നീണ്ട മൗനത്തിലും തപസ്സിയിലും ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. വാർത്തയുടെ ഒരു തുമ്പ് കിട്ടിയാൽ ഊണും ഉറക്കവും വിശ്രമവും വിഴിഞ്ഞ് ഏതറ്റം വരെയും പോകും. അത്രമേൽ വാർത്തകളെ പ്രണയിച്ച മനസ്സായിരുന്നു. പ്രത്യേകിച്ച് അന്വേഷണാത്മക സ്റ്റോറികളിൽ അപാരമായ ഘ്രാണശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും പ്രകടിപ്പിച്ച മനസ്സായിരുന്നു ജോജോയുടേത്. പാമോയിൽ ഇറക്കുമതിയിൽ ദുരൂഹതകൾ തേടി പ്രതിസന്ധികളുടെയും ശൂന്യതയുടെയും മണലാരണ്യങ്ങളിലൂടെ ആ പത്രപ്രവർത്തകൻ അലഞ്ഞു. അത്തരം അലച്ചിലുകൾക്കൊടുവിൽ പച്ചപ്പും നീരുറവയും കണ്ടെത്തുമ്പോൾ ആ മനസ്സ് തുളിച്ചാടി. നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ പ്രകൃതമായിരുന്നു പലപ്പോഴും. അതേസമയം ജോലിക്കാര്യങ്ങളിൽ കണിശതയും കൃത്യതയും നിർബന്ധമായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിലും ജോജോ എന്ന പത്രപ്രവർത്തകൻ കല്ലും മുള്ളും നിറഞ്ഞ് വഴികളിലൂടെ ബഹുദൂരം സഞ്ചരിച്ചു. ആ സഞ്ചാര വിശേഷങ്ങൾ പങ്കിടാനും പുതുതലമുറയെ ബോധവൽക്കരിക്കാനും എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു. ഗുരുദർശനത്തോടും ഗുരുദേവ കൃതികളോടും വല്ലാത്ത ആഭിമുഖ്യമായിരുന്നു. ഓഫീസിലെ മേശപ്പുറത്ത് ഗുരുദേവ ചിത്രം എപ്പോഴും ഉണ്ടാകും. സാഹിത്യം, സംഗീതം, ചിത്രരചന എന്നിവയിൽ ക്ലാസിക്കുകളോടൊപ്പം പുതുതലമുറയിലെ ട്രെൻഡ് വരെ ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥി ആയിരിക്കുന്നതിന് മുതലേ യാത്രകളുടെ ഒരു രാജകുമാരനായിരുന്നു ജോജോ എന്ന് സഹപാഠികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാഹസിക യാത്രകളും കാനനയാത്രകളും ഹരമായിരുന്നു. മുല്ലപ്പെരിയാറിലേക്ക് വീണ്ടും എന്ന തന്റെ പുസ്തകത്തിൽ മുല്ലപ്പെരിയാർ കരാറിലെ നിയമസാധുത ഇല്ലായ്മയിലേക്കുള്ള ഏകാന്ത സഞ്ചാരത്തെക്കുറിച്ച് ജോജോ പറയുന്നുണ്ട്. പലപ്പോഴും അസാധാരണത്വമുള്ള സാധാരണക്കാരുടെ സന്ദേഹങ്ങളിലും നെറ്റിച്ചുളിച്ചുള്ള ചോദ്യങ്ങളിലൂടെയും ആണ് അദ്ദേഹം യാത്ര ചെയ്തത്. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ കനൽ കെടാതെ സൂക്ഷിക്കുന്ന ഒരാൾക്കേ അതിന് കഴിയൂ. ഉയർന്ന കൊമ്പിൽ തൊടണമെന്ന വാശിയോ ആർത്തിയോ അല്ല ജോജോ എന്ന പത്രപ്രവർത്തനെ മോഹിപ്പിച്ചത്. മറ്റാരും പോകാത്ത വഴിയെ സഞ്ചരിക്കണം, മറ്റാരും കാണാത്ത കാഴ്ചകൾ കാണണം. അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതിയും ആനന്ദവും അമൂല്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്ന ശീലമായിരുന്നു അദ്ദേഹത്തിന്. വിദേശയാത്രകൾക്കിടയിൽ ഷേക്സ്പിയറുടെയും മാക്കേസിന്റെയും വസതികൾ സന്ദർശിച്ചതിനെ പറ്റി കേരളകൗമുദി ഹൃദ്യമായി എഴുതിയിരുന്നു. കേരളകൗമുദി ആഴ്ചപ്പതിപ്പിൽ തിരയും തീരവും എന്ന പങ്ക്തിയിൽ ജീവിത അനുഭവങ്ങളുടെ നിറക്കൂട്ടായിരുന്നു. വാർത്തകളിലൂടെ പോരാടുമ്പോഴും അതിനെ വിധേയരാകുന്ന വ്യക്തികളോട് അടുത്ത ബന്ധം പുലർത്താനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും അടിമുടി പത്രപ്രവർത്തകനായിരുന്നു ജോജോ. കേരളകൗമുദിയുടെ നവീകരണ സംരംഭങ്ങളിൽ എല്ലാം ജോജോ സജീവമായി പ്രവർത്തിച്ചു. ശ്രീനാരായണ ഡയറക്ടറി, കേരളകൗമുദി ഫ്ലാഷ്, കേരളകൗമുദി ചരിത്രം എന്നിവ ജോജോ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരിക്കുമ്പോൾ ഉണ്ടായവയാണ്. 2011 നവംബറിൽ നടത്തിയ ദക്ഷിണ അമേരിക്കൻ യാത്രയിൽ സഞ്ചാരപ്രിയമായ മനസ്സിനൊപ്പം പത്രപ്രവർത്തകന്റെ പുകയുന്ന മനസ്സും ജോജോ കൊണ്ടുപോയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരാണ് മാർക്കേസും യോസയും നെരുദയും ബോർഹസും. ഇവരുടെ രാജ്യങ്ങളായ കൊളംബിയ, പെറു, ചിലി, അർജന്റീന എന്നിവയിലൂടെയാണ് ഞങ്ങളുടെ പര്യടനം. ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോയിൽ എത്തിയപ്പോഴാണ് ഫോൺ വന്നത്. വന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സാന്റിയോഗിൽ നിന്ന് വിശ്വ മഹാകവിയായ പാബ്ലോ നെരുദയുടെ ജന്മസ്ഥലമായ പരാലിൽ എത്തും. പ്രകൃതി മനോഹരമായ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. എന്നാൽ അത് ആസ്വദിക്കാൻ പറ്റിയ പരുവത്തിലല്ല. എന്റെ മനസ്സ് നിറയെ മുല്ലപ്പെരിയാറാണ്. ഇതാണ് പത്രപ്രവർത്തക മനസ്സിലെ കനലൊഴുക്ക്. കർമ്മ മേഖലയിൽ ആയാലും യാത്രാ സംഘത്തിലായാലും വ്യത്യസ്തരായവരെ നയിക്കാൻ പ്രത്യേക പാഠവും ആയിരുന്നു ജോജോയ്ക്ക്. തെറ്റിദ്ധാരണ മൂലമോ വേണ്ടത്ര മനസ്സിലാക്കാതെയോ നീരസത്തോടെയോ പെരുമാറിയവരോട് പിന്നീട് നേരിയ പശ്ചാത്താപത്തോടെ സൗഹൃദമായി പെരുമാറാനും ശ്രദ്ധിച്ചിരുന്നു. നല്ല വാക്കുകളിലൂടെ ഇടപഴകുന്നവരെ മനസ്സിലേക്ക് വലിച്ചടിപ്പിക്കാനുള്ള വിശാലതയും ഉണ്ടായിരുന്നു. സാഹസികത കലർന്ന പത്രപ്രവർത്തന ശൈലി ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റെടുക്കുന്ന കർമ്മവും പദവിയും 100% ആത്മാർത്ഥതയോടെ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ജോജോയെ എന്നും നയിച്ചിരുന്നത്. ഒരു പർവ്വതത്തിന്റെ എല്ലാ ശിഖരങ്ങളിലും ഒരു ആരോഹകൻ പാദമുദ്ര പതിപ്പിക്കണമെന്നില്ല. അതിനുള്ള അവസരം പ്രകൃതി നൽകാറുമില്ല. മനുഷ്യ ജീവിതത്തിന്റെ പൊതു ഗ്രഹനില അതാണല്ലോ. പത്രപ്രവർത്തനത്തിന്റെ കനലുമായി പിറന്ന് വളർന്ന് പന്തലിച്ച ജോജോയുടെ തൂലികയിലൂടെ പിറന്ന സ്റ്റോറികൾ ഹൃദയമുദ്രയുള്ള വെന്നിക്കൊടിയായി പത്രപ്രവർത്തന രംഗത്തിൽ പാറിപ്പറക്കും.